SBS റേഡിയോ.
മാന്ദ്യത്തിലായ ഓസ്ട്രേലിയയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ പുനർജീവിപ്പിക്കുന്നതിനായി ഒട്ടേറെ പരിഷ്കാര നടപടികളാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഈ മേഖലയിൽ നടപ്പിലാക്കി വരുന്നത്. ലോൺ നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലും സർക്കാർ ഒട്ടേറെ ഇളവുകൾ അടുത്തകാലത്തായി നടപ്പിൽ വരുത്തിയിരുന്നു. ഓസ്ട്രേലിയയിലെ ഹൌസിംഗ് ലോണുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ അടുത്തകാലത്തുണ്ടായ മാറ്റങ്ങളെപ്പറ്റിയും പരിഷ്കാരങ്ങളെപ്പറ്റിയും വിവരിക്കുകയാണ് സിഡ്നിയിൽ മോർഗേജ് ബ്രോക്കറായി പ്രവർത്തിക്കുന്ന ഡിമൽ ഡി ജോർജ്. സ്വാഗതം ശ്രീ ഡിമൽ ഡി ജോർജ്, SBS മലയാളത്തിലേക്ക്. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മാന്ദ്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സർക്കാർ ഒട്ടേറെ പരിഷ്കാര നടപടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അടുത്ത കാലത്ത് ഈ ലോണുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ വരുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
ഈ പ്രോപ്പർട്ടി മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒരു ചേഞ്ച് ആയിരുന്നു പ്രൈസസ് താഴോട്ട് പോകുന്നത്. അപ്പം അതൊന്ന് റീപമ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാർക്കറ്റ് റിവൈവ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന്റെ ബോറോയിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു ഗവൺമെന്റ് റീസെന്റ് ചേഞ്ച്. അപ്പം ആപ്ട്രാ എന്ന് പറയുന്ന ബോഡി ലെൻഡേഴ്സിനോട് പറഞ്ഞു ഈ അസസ്മെന്റ് റേറ്റ് കുറയ്ക്കണം, എന്നിട്ട് ബോറോയിങ് ഇൻക്രീസ് ചെയ്യണം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ലോൺ എടുക്കുവാണെങ്കിൽ 1.5% അല്ലെങ്കിൽ 4% ലോൺ എടുക്കുന്നത് അല്ലേ?
അതെ.
അത് ഒരു ഇപ്പം ഒരു 150,000 ഉള്ള ഒരു ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 4% ലോണ് കണക്ക് കൂട്ടിയാൽ പുള്ളിക്ക് ഒരു 1,000,000 വരെ എടുക്കാൻ പറ്റും ഉദാഹരണത്തിന്. പക്ഷേ ബാങ്കുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഈ ലോൺ അല്ലെങ്കിൽ സർവീസിങ് കണക്ക് കൂട്ടുമ്പം 7.5% നേരത്തെ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ 1,000,000 കിട്ടുന്ന ഒരാൾക്ക് ചിലപ്പം 650,000 കിട്ടത്തുള്ളൂ. ഇപ്പം ആപ്ട്രാ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു അസസ്മെന്റ് റേറ്റ് കുറയ്ക്കണം, 7.5% നിന്ന് താഴോട്ട് കുറയ്ക്കണം. അപ്പൊ കസ്റ്റമേഴ്സിന് 650,000 അല്ല അതിൽ കൂടുതൽ ബോറോയിങ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് ഒരു പക്ഷെ 650,000 എടുക്കുന്ന ആൾക്ക് ഈ ആപ്ട്ര റേറ്റ് ഈ അസസ്മെന്റ് റേറ്റ് കുറച്ചാൽ 750,000 അല്ലെങ്കിൽ 800 വരെ എടുക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ബൈയിങ് പവർ ഇൻക്രീസ് ചെയ്യും. ഇത് പ്രോപ്പർട്ടി മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്.
ഈ കഴിഞ്ഞ ഒട്ടേറെ ദിവസങ്ങളായി കേൾക്കുന്ന ഒരു വാർത്തയാണ് പലിശ നിരക്ക് റിസർവ് ബാങ്ക് കുറച്ചതുമായി ബന്ധപ്പെട്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ 1% കുറച്ചു, എന്നിട്ട് ലോണ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ബാങ്കുകൾ ഈ പറഞ്ഞ പോലെ 3.5-4% പലിശ ഈടാക്കുന്നത്, ഇതെന്തുകൊണ്ടാണെന്നൊന്ന് വിശദീകരിക്കാമോ?
ഒരു കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ബാങ്കുകളെ സംബന്ധിച്ചോളം ഇൻട്രസ്റ്റ് റേറ്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എവിടുന്നാണ് അവർക്ക് ഫണ്ടിങ് കിട്ടുന്നത്. ഇപ്പം ഈ ഗവൺമെന്റ് ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് ഇട്ടിട്ടുണ്ട്, വിച്ച് ഈസ് 1%. അപ്പം അഥവാ ഗവൺമെന്റ് ഇവർക്ക് 1% വലിയൊരു എമൗണ്ട് കൊടുത്തായിരുന്നെങ്കിൽ ബാങ്ക്സ് ചിലപ്പോൾ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 1.5 ആക്കത്തുള്ളൂ. കാരണം അവർക്ക് 1% ഫണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ല അതിന്റെ സിറ്റുവേഷൻ. ആക്ച്വൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർ ഡെപ്പോസിറ്റിൽ കൂടെ ആണ് അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്. ആ ഡെപ്പോസിറ്റിന് അവർ 2.5 കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഹോം ലോണിന് 2.5 കൂടുതൽ കൊടുത്താലേ അതിൽ അവർക്കൊരു ലാഭം ഉണ്ടാകത്തുള്ളൂ. അതാണ് ബാങ്കിന്റെ ഒരു ഇൻട്രസ്റ്റ് ഫണ്ടിങ്ങിന്റെ ഒരു ബാക്ക് എൻഡ് ജോബ്. അപ്പം അത് കാരണമാണ് 3-3.5 റേസ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചതിന്റെ ആനുകൂല്യം ഇപ്പോൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല.
കുറച്ചൊക്കെ ബാങ്കുകൾ പാസ് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്, പക്ഷേ ഒരിക്കലും ഒരു ഹോം ലോൺ 1% വരെ പോയിട്ടില്ല.
ഓക്കെ, ഈ അപ്ര കഴിഞ്ഞ ദിവസം ലോണുകളുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളിൽ ഇളവ് നൽകിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, മറ്റെന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ലോണിങ്ങുമായി ബന്ധപ്പെട്ട അപ്ര നൽകിയിരിക്കുന്നത്? ഒന്ന് കുറച്ചുകൂടി ഒരു ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാമോ?
അപ്രയുടെ ഞാൻ പറഞ്ഞു അപ്ര എന്ന് പറയുന്ന ബോഡി ബാങ്ക്സിനോട് റിക്വസ്റ്റ് ചെയ്ത് അസസ്മെന്റ് റേറ്റ് കുറയ്ക്കണമെന്ന്, അതാണ് ഏറ്റവും വലിയൊരു ചേഞ്ച്. ബാക്കിയുള്ള ഡിസിഷൻസ് കൂടുതലും ബാങ്കിന്റെ ഇന്റേണൽ പോളിസി ബേസ് ചെയ്താണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്തായിരിക്കണം അല്ലെങ്കിൽ ഇൻകം എങ്ങനെ കൺസിഡർ ചെയ്യണം, അതെല്ലാം ബാങ്കുകളുടെ തീരുമാനം.
കറന്റ് സിറ്റുവേഷനിൽ ഒരു വ്യക്തിക്ക് പരമാവധി ലോൺ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത്?
നമ്മൾ ഇപ്പം എല്ലാ അസുഖത്തിനും പരൻ്റോൾ മരുന്നല്ലോ. അപ്പം ഓരോ ഓരോരുത്തരുടെ സാഹചര്യത്തിന് ഓരോ ലെൻഡേഴ്സ് ആണ് നല്ലത്. ഇപ്പം കഴിവതും ഞാൻ എനിക്കറിയാവുന്ന വേണ്ടി പറയുന്നത്, നിങ്ങളൊരു ലോൺ എടുക്കാന്നേരം ഒരു ലെൻഡേഴ്സിനെ മാത്രം നോക്കാതെ ഇല്ലെങ്കിൽ എല്ലാ ലെൻഡേഴ്സിന്റെ റിസർച്ച് ചെയ്യുവാണ് അവർ എത്ര തരുന്നത്, അല്ലെങ്കിൽ ഒരു മോർട്ടേജ് ബ്രോക്കറിന്റെ അടുത്ത് പോയി സംസാരിക്കുക. കാരണം മോർട്ടേജ് ബ്രോക്കറിന്റെ പാനലില് 30-40 ലെൻഡേഴ്സ് ഉണ്ട്. അപ്പം ഒരു കസ്റ്റമറിന്റെ സാഹചര്യം അനുസരിച്ചിട്ട് എവിടെ ഇടും അല്ലെങ്കിൽ ഇടേണ്ടതെന്ന് അറിയാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു 100,000 കിട്ടുന്ന ഒരു കസ്റ്റമറിന് അവരെ ഇൻകം ബേസ് ചെയ്ത് ചിലപ്പം 600,000 ലോൺ കൊടുക്കുന്ന ബാങ്ക് ഉണ്ട്. അതേ സമയത്ത് ഈ 100,000 550 അല്ലെങ്കിൽ 500 വരെ ലോൺ കൊടുക്കുന്ന 500,000 വരെ ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഓരോ ബാങ്കിന്റെ ക്രെഡിറ്റ് പോളിസി എങ്ങനെയാണ്. ഉദാഹരണത്തിന് എല്ലാവരുടെയും ഇൻകത്തിന് സാധാരണ രണ്ട് ഭാഗമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഇൻകം, അല്ലെങ്കിൽ രണ്ടാമത്തേന്ന് വെച്ചാൽ ഷിഫ്റ്റ് അലവൻസ് ഓവർ ടൈം ഇൻകം. ചില ബാങ്ക് ഷിഫ്റ്റ് അലവൻസ് ഓവർ ടൈം 100% അതേ പടുതി ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. മറ്റ് ബാങ്കുകൾ അത് 80% എടുക്കത്തുള്ളൂ. അപ്പം ആദ്യത്തെ സാഹചര്യത്തിലുള്ള ബാങ്കിൽ പോയാലും നമുക്ക് ഇച്ചൂടെ ലോൺ കിട്ടും. അത് എല്ലാ കസ്റ്റമേഴ്സിനും അറിഞ്ഞിരിക്കണമെന്നില്ല. ഇപ്പൊ വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിന്റെ ഒരു ബേസ് ടേബിൾ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു വീട് ഒരു രണ്ട് അഡൽറ്റ് ഒരു കുട്ടിയുള്ള വീട്ടിലാണെങ്കിൽ ചില ബാങ്കുകൾ എക്സ്പെൻഡിച്ചർ എടുക്കുന്നത് 3,500 മറ്റ് ബാങ്കുകൾ എടുക്കുന്നത് 4,500. അപ്പൊ ഈ എക്സ്പെൻഡിച്ചർ കുറഞ്ഞ ബാങ്കിൽ ചെല്ലുമ്പോൾ നമുക്ക് അതുപോലെ ലോണും കിട്ടും. അപ്പൊ ഇതൊരു ഇന്റേണൽ ക്രെഡിറ്റ് പോളിസി അറിഞ്ഞിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയാൽ അവർക്ക് ആ കസ്റ്റമറിന്റെ സാഹചര്യം കണ്ടിട്ട് പറയും നിങ്ങൾ ഈ ബാങ്കിൽ പോകും, ഇതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് പ്രൊബേഷൻ, ഇത് ജോലി കയറിയുള്ളൂ, അപ്പൊ പ്രൊബേഷനിലാണെങ്കിൽ ആൾക്കൂടെ ഓസ്ട്രേലിയയിലുള്ള 58 ലെൻഡേഴ്സിൽ 3-4 പേരെ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇത് സാധാരണ ജനങ്ങൾക്ക് അറിയാത്തൊരു ചെറിയ കാര്യമാണ്.
ഈ പലപ്പോഴും ആളുകൾ ലോണിന് അപേക്ഷിച്ചാൽ അത് ഡിലേ ആകാറുണ്ട്, ഇല്ലെങ്കിൽ പലരുടെയും അപേക്ഷകൾ റിജക്റ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം?
എല്ലാ ബാങ്കിന്റെയും പോളിസി ഒരുപോലെ ആവണമെന്നില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞവരില് ഒരു പ്രൊബേഷനിൽ നിൽക്കുന്നതാണ് ആദ്യമായിട്ട് ജോലിയിൽ കയറി പ്രൊബേഷനിൽ നിൽക്കുന്ന ആള്, ഉദാഹരണത്തിന് ബാങ്ക് എയിൽ കൊണ്ടിട്ടാല് അവർ കൺസിഡർ ചെയ്തില്ല. കാരണം അവർക്കൊരു പോളിസി അങ്ങനെ ഇല്ല പ്രൊബേഷനിലുള്ളവർക്ക് ലോൺ കൊടുക്കണം. അസമയം ബാങ്ക് ഡിയിൽ കൊണ്ടിട്ടാൽ ചിലപ്പം ഒരു 1-2 ദിവസം കൊണ്ട് അപ്രൂവൽ ആയി കിട്ടും. പിന്നെ ഡോക്യുമെന്റേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇത് കറക്റ്റ് എന്തുവാണ് ഡോക്യുമെന്റേഷൻ ഇതിന്റെ, അപ്പം ഇറ്റ്സ് ഓൾ ഡിപെൻഡിങ് ഓൺ ഏത് ലെൻഡറിന്റെ അടുത്താണ് പോകുന്നത്. ആ ലെൻഡറിന്റെ ക്രെഡിറ്റ് പോളിസി നമ്മുടെ സാഹചര്യമായിട്ട് സ്യൂട്ടബിൾ ആണ്, രണ്ട് നമ്മുടെ സബ്മിഷൻ എത്ര പെർഫെക്റ്റ് ആണ്. ഈ രണ്ട് മെയിൻ പോയിന്റ്സ് ആണ് ലോണ് കിട്ടുന്നതും ലോൺ കിട്ടാത്ത ഡിലേസിന്റെ ഒക്കെ ഇഷ്യൂസ്. അപ്പം അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ കിട്ടും.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ഹൗസിംഗ് ലോൺ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങളെയും പരിഷ്കാരങ്ങളെയും പറ്റി സിഡ്നിയിൽ മോർഗേജ് ബ്രോക്കറായി പ്രവർത്തിക്കുന്ന ഡിമൽ ഡി ജോർജ് വിശദീകരിക്കുന്നതാണ് SBS റേഡിയോ മലയാളത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഡിമൽ ഡി ജോർജ്, ഓസ്ട്രേലിയയിൽ താമസിക്കാൻ വാങ്ങുന്ന പ്രോപ്പർട്ടിയുടെയും ഇൻവെസ്റ്റ്മെന്റിനായി വാങ്ങുന്ന പ്രോപ്പർട്ടിയുടെയും ലോൺ നിയമങ്ങളുടെ കാര്യത്തിൽ ഒട്ടേറെ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. ഈ രണ്ട് വസ്തുക്കളുടെയും ലോൺ നിയമങ്ങളുടെ കാര്യത്തിൽ അടുത്ത കാലത്ത് എന്തെങ്കിലും പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ?
ഓണർ ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിന് ഇച്ചൂടെ ലിബറൽ ആണ്, ഇൻവെസ്റ്റ്മെന്റിന് ഇച്ചൂടെ സ്ട്രിക്ട് പോളിസീസ് ആണ്. ഉദാഹരണത്തിന് ഓണർ ഓക്യുപ്പൈഡിന് മിനിമം ഡെപ്പോസിറ്റ് 5% മതി, അതേസമയം ഇൻവെസ്റ്റ്മെന്റിന് 11.5% അല്ലെങ്കിൽ 12% ഡെപ്പോസിറ്റ് വേണം. ഇൻട്രസ്റ്റ് റേറ്റ്സും അത് ഒരു വ്യത്യാസമാണ്. ഓൺ ഡോക്യുപ്പൈഡിന്റെ റേറ്റ് ഇച്ചൂടും കുറവാണ്. ഇൻവെസ്റ്റ്മെന്റ് ലോൺസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇച്ചൂടെ ഹയർ ആണ്. കാരണം ബാങ്ക്സിന് അറിയാം ടാക്സ് റിബേറ്റ് വഴി കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ടിതെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റിന്റെ എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റുമാണ്. ഓൺ ഓക്യുപ്പൈഡിന് കുറഞ്ഞ ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെന്റിന് കൂടിയ ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഓൺ ഓക്യുപ്പൈഡിന് കുറഞ്ഞ റേറ്റ്, ഇൻവെസ്റ്റ്മെന്റിന് ഹയർ റേറ്റ് ആണ്. പിന്നെ ഈയിടെ ചില ബാങ്കുകൾ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്പെസിഫിക് ചേഞ്ച് ആണ്, എല്ലാ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിക്കും നമ്മൾ റെന്റൽ ഇൻകം ഒരു ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ സാധാരണ 80% റെന്റൽ ഇൻകമിന്റെ 80% ആണ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ചില ബാങ്ക്സ് 80% കൂടെ ടാക്സും ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് എടുക്കത്തുള്ളൂ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതായത് ചെറിയൊരു ടൈറ്റിംഗ് ആണ്, എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, പക്ഷെ അതൊരു ചേഞ്ച് ആണ് ഇൻവെസ്റ്റ്മെന്റ് ലോണിന് മാത്രമായിട്ട്.
ലോണുകളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഇളവുകൾ സർക്കാർ വരുത്തിയെന്നൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ വീടുകളുടെ വിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ?
വീടുകളുടെ വില ഡിസൈഡ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സ് ആണ് സെല്ലേഴ്സും ബിൽഡേഴ്സും. രണ്ട്, മാർക്കറ്റില് എന്തുമാത്രം ആക്ച്വൽ സെയിൽസ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പം ഉദാഹരണത്തിന് ജോലിക്ക് ഒരു വീട് മേടിക്കണം, ഇൻട്രസ്റ്റ് റേറ്റ് 1%, 2%, 3% ആണെങ്കിലും ജോജോയുടെ താല്പര്യം എന്താണ്? വീട് മേടിക്കണോ എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ജോജോയ്ക്ക് ആ വീട് മേടിക്കാനുള്ള ഡെപ്പോസിറ്റ് ഉണ്ടോ എന്നാണ് ആദ്യത്തെ ക്രൈറ്റീരിയ നോക്കുന്നത്. അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം ബാങ്ക്സ് റേറ്റ് കുറച്ചാലും അവർക്ക് ആ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഡെപ്പോസിറ്റ് ഉള്ളവർ നല്ല റേറ്റ് കിട്ടുന്ന ബാങ്ക് നോക്കി വീടുകൾ മേടിക്കുന്നുണ്ട്.
ഏതായാലും വളരെ നന്ദി ഡിമൽ ഡി ജോർജ്, ഓസ്ട്രേലിയയിലെ ഹൗസിംഗ് ലോണുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങളെപ്പറ്റി ശ്രോതാക്കളോട് വിവരിച്ചതിന്.
താങ്ക് യു സോ മച്ച്.
ടെൽ അസ് വാട്ട് യു തിങ്ക്. ലൈക്ക് അസ് ഓൺ ഫേസ്ബുക്ക് ഓർ ഫോളോ അസ് ഓൺ ട്വിറ്റർ.